പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഈ പ്രഭാഷണ പരമ്പരയിലൂടെ നടത്തുന്നത്. യേശു ഒരു ചരിത്രപുരുഷനായിരുന്നു. ഈ ഭൂമിയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, പ്രത്യേക സ്ഥലത്ത്, ഒരു പ്രത്യേക ദിശാസന്ധിയിൽ അവിടുന്ന് ജീവിച്ചു മരിച്ചു എന്ന് നാം കണ്ടുകഴിഞ്ഞു. യേശുവിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്നത് യേശുവിൽ വിശ്വസിച്ച ശിഷ്യന്മാർ തന്നെ രൂപം കൊടുത്ത പുതിയ നിയമഗ്രന്ഥങ്ങളാണ്. എന്നാൽ പുതിയ നിയമഗ്രന്ഥങ്ങൾ മാത്രമല്ല, സമകാലിക ചരിത്രരേഖകളും കുറേയൊക്കെ ചരിത്രപുരുഷനായ യേശുവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. യഹൂദ ചരിത്രകാരനായ ഫ്ലാവിയസ് യോസേഫൂസും റോമൻ ചരിത്രകാരന്മാരായ ടാസിറ്റസും സ്വെറ്റോണിയസും ഒരു റോമൻ ഭരണാധിപനായ പ്ലിനിയും യേശുവിനെക്കുറിച്ച്, യേശുവിൻ്റെ നാമത്തറിയപ്പെടുന്ന ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച് ഒക്കെ പ്രതിപാദിക്കുന്നത് നമ്മൾ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞ പ്രഭാഷണത്തിൽ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന് ജീവിച്ച് മരിച്ച വ്യക്തിയാണ് യേശു. യേശു ജീവിച്ചിരുന്നത് പലസ്തീന എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്താണ്, മധ്യധരണിയാഴിയുടെ കിഴക്കേ തീരത്ത് ഉള്ള ഒരു ചെറിയ ഭൂപ്രദേശമാണ് പലസ്തീന എന്ന് അറിയപ്പെടുന്നത്. പണ്ടത് കാനാൻ ദേശം എന്നറിയപ്പെട്ടിരുന്നു. അവിടെ വസിച്ചിരുന്ന ആളുകൾ കാനാൻകാരെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഫിലിസ്തീയർ അവിടെ വാസം ഉറപ്പിച്ചതോടെ ആ പ്രദേശത്തിന് ഫിലിസ്തീയരുടെ നാട് എന്ന അർത്ഥത്തിൽ പലസ്തീന എന്ന പേര് വന്നു. ഇസ്രായേൽ ജനം ആ നാട് സ്വന്തമാക്കിയപ്പോൾ അതിന് ഇസ്രായേൽ എന്നും പേര് കിട്ടി. ഇന്ന് ഇസ്രായേൽ എന്ന പേരിലാണ് ആ ഭൂപ്രദേശം അറിയപ്പെടുന്നത്. രക്ഷാചരിത്രത്തിൻ്റെ വിശുദ്ധ രംഗങ്ങൾ അരങ്ങേറിയ നാട് എന്ന പേരിൽ വിശുദ്ധ നാടെന്നും ഇതറിയപ്പെടാറുണ്ട്. ഈ വിശുദ്ധ നാട്ടിലാണ് യേശു ജീവിച്ചത്, ആ വിശുദ്ധ നാട്ടിലാണ് യേശു മരിച്ചത്. എന്തായിരുന്നു യേശു ജീവിച്ച ഈ നാടിൻ്റെ അവസ്ഥ? അന്നത്തെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും മതപരവുമായ ജനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? എപ്രകാരമാണ് യേശു ഈ അവസ്ഥയോട് പ്രതികരിച്ചത്? എപ്രകാരമാണ് അവിടുത്തെ ജനങ്ങൾ യേശുവിനെ സ്വീകരിച്ചത്, യേശുവിനോട് പ്രതികരിച്ചത്? ഇതറിയുക ചരിത്രപുരുഷനായ യേശുവിനെ അറിയുന്നതിന് ആവശ്യമാണ്. സുവിശേഷങ്ങളിലൂടെ, പ്രത്യേകിച്ചും ലൂക്കായുടെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ലോകചരിത്രവുമായി ചില ബന്ധങ്ങൾ സുവിശേഷകനെ സ്ഥാപിക്കുന്നത് കാണാം. ഉദാഹരണത്തിന്, ലൂക്ക എഴുതിയ സുവിശേഷം 1:5 സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്ന ആ ഭാഗത്ത് ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ഹെറോദേസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സഖറിയായെന്നൊരു പുരോഹിതനുണ്ടായിരുന്നു. ഹെറോദേസ് യൂദയ രാജാവായിരുന്ന കാലത്ത്. യൂദയ എവിടെയാണ്? യൂദയ രാജാവായ ഹെറോദേസ് ആരാണ്? അത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ യൂദയ രാജാവായ ഹെറോദേസിൻ്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ടാണ് സ്നാപക യോഹന്നാൻ്റെ ജനനവും തുടർന്നുള്ള യേശുവിൻ്റെ ജനനവും ഒക്കെ രേഖപ്പെടുത്തപ്പെടാൻ പോകുന്നത്. ലൂക്ക എഴുതിയ സുവിശേഷം 2:1 1:1 വീണ്ടും ലോകചരിത്രവുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നത് കാണാം. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റ സീസറിൽ നിന്ന് ഒരു കൽപ്പന പുറപ്പെട്ടു. റോമ ചക്രവർത്തിയായ അഗസ്റ്റ സീസറിൻ്റെ കൽപ്പന പ്രകാരം യേശുവിൻ്റെ മാതാപിതാക്കന്മാർ പേരെഴുതിക്കാൻ വേണ്ടി ഗലീലയിലെ നസറത്തിൽ നിന്ന് ജെറൂസലമിന് 7 കിലോമീറ്റർ തെക്ക് കിഴക്കായുള്ള ബേത്ലഹമിലേക്ക് യാത്ര ചെയ്ത സാഹചര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുക. അപ്പോൾ യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെടുത്തി പലസ്തീനായുടെ രാഷ്ട്രീയ ചരിത്രം ലോകമാസകലമുള്ള ജനങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി പറയുകയാണ്. ഒക്ടേവിയൻ, പിന്നീട് അഗസ്റ്റസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സീസറിൻ്റെ ഭരണവും യേശുവിൻ്റെ ജനനവും തമ്മിൽ ഇവിടെ ഒരു ബന്ധം സ്ഥാപിക്കുകയാണ്. ലൂക്ക എഴുതിയ സുവിശേഷം 3:1 വരുമ്പോൾ വീണ്ടും നമ്മൾ കാണും ഇപ്രകാരം ഒരു ചരിത്രമായ പരമായ വസ്തുത: ടിബേരിയൂസ് സീസറിൻ്റെ 15-ാം ഭരണവർഷം പോന്തിയോസ് പീലാത്തോസ് യൂദയായുടെ ദേശാധിപതിയും ഹെറോദേസ് ഗലീലിയുടെയും അവൻ്റെ സഹോദരൻ ഫിലിപ്പോസ് ഇതൂറിയ ത്രാക്കോണിത്തീസ് പ്രദേശങ്ങളുടെയും ലിസാനിയോസ് അബിലേനയുടെയും ഭരണാധിപന്മാരും അന്നാസും കയ്യാഫാസും പ്രധാന പുരോഹിതന്മാരുമായിരിക്കെ സഖറിയായുടെ പുത്രനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. റോമാചരിത്രവുമായി ആദ്യമേ ബന്ധപ്പെടുത്തുന്നു തിബേരിയൂസ് ചക്രവർത്തിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്. ആ ചക്രവർത്തിയുടെ പ്രതിനിധിയായ പോന്തിയൂസ് പീലാത്തോസിനെ കുറിച്ചാണ് അടുത്തതായി പരാമർശിക്കുക. പലസ്തീനായിൽ ഭരണം നടത്തിയിരുന്ന റോമൻ പ്രൊക്യൂറേറ്റർ. അതോടൊപ്പം പലസ്തീനായിലുള്ള മറ്റ് ഭരണാധിപന്മാരെക്കുറിച്ച്, യൂദയായുടെ ദേശാധിപതിയായ പീലാത്തോസ്, ഗലീലിയുടെ ദേശാധിപതിയായ ഹെറോദേസ്, അവൻ്റെ സഹോദരൻ പീലിപ്പോസ്, ഇങ്ങനെ കുറേ ഭരണാധിപന്മാരെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ സുവിശേഷങ്ങൾ യേശുവിൻ്റെ ജീവിതം അവതരിപ്പിക്കുമ്പോൾ ലോകചരിത്രവുമായി ബന്ധപ്പെടുത്തിയാണ് അവതരിപ്പിക്കുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധേയമത്രേ. വീണ്ടും ലൂക്ക എഴുതിയ സുവിശേഷം 23:1 അനന്തരം അവരുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് അവനെ പീലാത്തോസിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. ദേശാധിപതിയായ പീലാത്തോസാണ് യേശുവിൻ്റെ മേൽ മരണശിക്ഷ വിധി പ്രഖ്യാപിക്കുക. ആ വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ യേശുവിനെ വീണ്ടും ഹെറോദസിൻ്റെ അടുക്കിലേക്ക് വിചാരണയ്ക്ക് അയക്കുന്നതായിട്ട് കാണും. 23:6-7 ഇത് കേട്ട് പീലാത്തോസ് ഈ മനുഷ്യൻ ഗലീലിയക്കാരനാണോ എന്ന് ചോദിച്ചു. അവൻ ഹെറോദസിൻ്റെ അധികാരത്തിൽപ്പെട്ടവനാണെന്ന് അറിഞ്ഞപ്പോൾ പീലാത്തോസ് അവനെ അവൻ്റെ അടുത്തേക്ക് അയച്ചു. ആ ദിവസങ്ങളിൽ ഹെറോദേസ് ജെറൂസലമിലുണ്ടായിരുന്നു. ഹെറോദേസ് യേശുവിനെ വധിക്കാതെ പരിഹസിച്ചു പറഞ്ഞയച്ചു. അവസാനം വധശിക്ഷ വിധിക്കുന്നത് റോമൻ പ്രൊക്യൂറേറ്ററായ പീലാത്തോസാണ്. വധശിക്ഷ നടപ്പിലാക്കുന്നത് റോമൻ പടയാളികളുമാണ്. ഇങ്ങനെ യേശുവിൻ്റെ ജീവിതം തുടക്കം മുതൽ ഒടുക്കം വരെ അന്നത്തെ രാഷ്ട്രീയ അധികാരികളുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് നീങ്ങിയത് എന്ന് വ്യക്തമാകുന്നു. യേശുവിൻ്റെ ജനനം ബെത്ലഹേത്ത് സംഭവിക്കാൻ കാരണം റോമൻ ചക്രവർത്തിയായ അഗസ്റ്റസിൻ്റെ കൽപ്പനയാണ്. യേശുവിനെ മരണശിക്ഷയ്ക്ക് വിധിച്ചത് ഒരു റോമൻ ഗവർണറാണ്. യേശുവിനെ കുരിശി തറച്ചു കൊന്നത് റോമൻ സൈനികരാണ്. ഇപ്പോഴേ ഈ പശ്ചാത്തലത്തിൽ യേശു ജീവിച്ചിരുന്ന പലസ്തീനായുടെ രാഷ്ട്രീയ സാഹചര്യം വളരെ പ്രസക്തമായിത്തീരുന്നു. യേശുവിനെയും യേശുവിൻ്റെ പ്രബോധനത്തെയും മനസ്സിലാക്കാൻ, യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഈ രാഷ്ട്രീയ പശ്ചാത്തലം അറിഞ്ഞിരിക്കുക ആവശ്യമാണ്. അല്പം നമ്മൾ പുറകോട്ട് പോകേണ്ടതുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലൂടെ വേഗമൊന്ന് ഓടി കടന്നു വന്ന് യേശുവിൻ്റെ കാലത്ത് എത്തി നിൽക്കാനാണ് അടുത്തതായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം ദൈവം വിളിച്ച അബ്രാഹം, അദ്ദേഹത്തിൻ്റെ മക്കൾ ഇസഹാക്ക്, യാക്കോബ്, യാക്കോബും മക്കളും ഈജിപ്തിൽ അടിമകളായി മാറി. പിന്നീട് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് വന്ന മോശയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്ത് വന്ന് വാസമുറപ്പിച്ചു. മോശയുടെ മരണത്തിന് ശേഷം ജോഷുവയുടെ നേതൃത്വത്തിൽ അവർക്കാദ്യമായി രാജാവുണ്ടായി. BC 11 1030 സാവുൾ എന്നാണ് ആ രാജാവിൻ്റെ പേര്. സാവുൾ പരാജയപ്പെട്ടെടുത്ത് പുതുതായി വീണ്ടും അഭിഷേകം ചെയ്യപ്പെട്ട് ദാവീദ് വിജയിച്ചു. ദാവീദിൻ്റെ കാലം മുതൽ അങ്ങോട്ട് ഇസ്രായേലിൽ സ്ഥിരമായൊരു രാജഭരണമുണ്ടായി. ആ രാജഭരണം തളർന്നും വളർന്നും ചിലപ്പോൾ പരസ്പരം പടവെട്ടിയും പിളർന്നും വീണ്ടും ഒരുമിച്ചും ഒക്കെ കുറേയേറെ കാലം മുന്നോട്ട് പോയി, 500 കാലത്തോളം, BC 587. 587 ഇസ്രായേൽ ജനം ബാബിലോണിൻ്റെ അടിമത്തത്തിലായി പ്രവാസികളായി ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടു. 50 ശേഷം അവർ തിരിച്ചു വന്നു. അപ്പോഴേക്കും ബാബിലോണിൻ്റെ ഭരണം അവസാനിച്ചിരുന്നു. പേർഷ്യൻ സാമ്രാജ്യം ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. പേർഷ്യക്കാരുടെ ഭരണത്തിൻ്റെ കീഴിൽ ഇസ്രായേൽക്കാർ ഏതാണ്ട് 200 കഴിഞ്ഞു. അപ്പോഴാണ് ലോകത്തെ മുഴുവനും കീഴടക്കി കൊണ്ടൊരു പുതിയ ചക്രവർത്തി കടന്നു വരിക, മാസിഡോണിയയിലെ ഫിലിപ്പിൻ്റെ മകൻ അലക്സാണ്ടർ. BC 356 ജനിച്ച് വെറും 20 മാത്രമുള്ള പ്രായമുള്ളപ്പോഴേ രാജാവായി. 33 വരെ മാത്രം ജീവിച്ച അലക്സാണ്ടർ ലോകചരിത്രത്തിൻ്റെ ഗതി മാറ്റിക്കുറിച്ച വ്യക്തിയാണ്. അലക്സാണ്ടറിൻ്റെ ജീവിതം, അലക്സാണ്ടറിൻ്റെ ദിഗ്വിജയങ്ങൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തെയും ഗണ്യമായി സ്വാധീനിച്ചു. BC 333 അലക്സാണ്ടർ പലസ്തീന കീഴടക്കുക. പേർഷ്യയെ കീഴടക്കിയതും ആ വർഷം തന്നെയാണ്. അതോടുകൂടി അന്നറിയപ്പെട്ടിരുന്ന പാശ്ചാത്യ ലോകം മുഴുവനും അലക്സാണ്ടറിൻ്റെ ഭരണത്തിന് കീഴിലായി. 323 അലക്സാണ്ടർ മരിച്ചു കഴിഞ്ഞപ്പോൾ അലക്സാണ്ടറിൻ്റെ രാജ്യം അഥവാ സാമ്രാജ്യം അലക്സാണ്ടറിൻ്റെ 4 സേനാധിപന്മാർ പങ്കിട്ടെടുത്തു. കിഴക്ക് സിറിയ സെല്യൂക്കസ് എന്ന് പറഞ്ഞ സേനാധിപനാണ് ലഭിച്ചത്. തെക്ക് പടിഞ്ഞാറായി ഈജിപ്ത് ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ ടോളമി എന്ന സൈന്യാധിപൻ ഭാഗിച്ചെടുത്തു. ഇന്നത്തെ ടർക്കിയുടെ ഭാഗം ലിസിമാക്കസിനും ഗ്രീസ് കസാൻഡറിനും ആയി വിധിച്ചെടുത്തു. ഇങ്ങനെ നാല് സേനാധിപന്മാർ കൂടി അലക്സാണ്ടറിൻ്റെ രാജ്യം പങ്കിട്ടെടുത്തു. അതിൽ ടോളമിയുടെ കീഴിലാണ് പലസ്തീന കുറച്ചു കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ 323 മുതൽ 198 വരെയുള്ള കാലഘട്ടം പലസ്തീന ടോളമിയുടെ ഭരണത്തിന് കീഴിലായിരുന്നു, അഥവാ ഈജിപ്തിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു. തുടർന്ന് 198 അന്റിയോക്കസ് മൂന്നാമൻ എന്ന സെലൂക്കസ് രാജവംശജനായ സിറിയൻ രാജാവ് ടോളമിയെ തോൽപ്പിച്ച് പലസ്തീന സിറിയയുടെ ഭാഗമായി മാറ്റി. ഒന്നിനു പിറകെ ഒന്നായി ഭരണാധിപന്മാർ മാറി മാറി വന്നു, സാമ്രാജ്യങ്ങൾ മാറി വരികയും ചെയ്തു. ഇങ്ങനെ മാറി വന്ന സാമ്രാജ്യങ്ങളിൽ എപ്പോഴും വിധേയത്വപ്പെട്ട് കഴിയാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹമായി മാറി ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ. അന്തിയോക്കസ് മൂന്നാമന് ശേഷം ഭരണമാരംഭിച്ച അന്തിയോക്കസ് നാലാമൻ ഇസ്രായേൽക്കാർക്കെതിരെ അതികർശനമായ അതികഠിനമായൊരു മതപീഡനം അഴിച്ചുവിട്ടു. BC 167 മുതൽ 164 വരെയുള്ള 3.5 വർഷത്തേക്ക് ഈ മതപീഡനം നീണ്ടുനിന്നു. ഈ മതപീഡനത്തെ ചെറുത്തു നിൽക്കാനായി മത്താത്തിയാസ് എന്ന പുരോഹിതൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ 5 മക്കളടക്കം ഒരു വലിയ ചെറുത്തുനിൽപ്പിൻ്റെ സൈന്യം രൂപീകരിക്കപ്പെട്ടു. യൂദാസ് മക്കബേയൂസ് ആണ് ആ സൈന്യത്തിൻ്റെ നേതാവായത്. യൂദാസിൻ്റെ നേതൃത്വത്തിൽ അന്തിയോക്കസ് മൂന്നാമനെതിരെയുള്ള യുദ്ധം 3.5 വർഷം കൊണ്ട് വിജയിച്ചു. അവർ ജെറൂസലം ദേവാലയം വിശുദ്ധീകരിക്കുകയും സ്വാതന്ത്ര്യം വീണ്ടെടുക്കുകയും ചെയ്തു. ഇനി അങ്ങോട്ടുള്ള ഇസ്രായേലിൻ്റെ ചരിത്രം ഈ മക്കബേയ കുടുംബവുമായി ബന്ധപ്പെട്ടാണ്. യൂദാസ് മക്കബേയൂസ് 167 മുതൽ 160 വരെ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ യോനാഥാൻ 160 മുതൽ 143 വരെ. യോനാഥാൻ്റെ മരണത്തിന് ശേഷം സൈമണാണ് അധികാരം ഏറ്റെടുക്കുക 143 മുതൽ 134 വരെയുള്ള കാലഘട്ടത്തിൽ. ചതിയിൽ കൊല്ലപ്പെട്ട സിമിയോണിൻ്റെ മകൻ ജോൺ ഹിർക്കാനുസ് ഒന്നാമൻ 134 മുതൽ 104 വരെയുള്ള 30 വർഷം ഇസ്രായേലിൽ ഭരണം നടത്തി. അദ്ദേഹം രാജാവും സൈന്യാധിപനും പ്രധാന പുരോഹിതനുമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മക്കളും മക്കളുടെ മക്കളും ഭരണം നടത്തി രാജ്യം വീണ്ടും ക്ഷയിച്ചുകൊണ്ടിരുന്നു. അവസാനം BC 63 റോമൻ സാമ്രാജ്യം ഇസ്രായേലിൽ കടന്നു വരികയും ഇസ്രായേലിനെ റോമിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു. പോംബെ എന്ന കോൺസുളാണ് പലസ്തീനയെ റോമിൻ്റെ ഭാഗമായി കീഴടക്കി സിറിയ പ്രവിശ്യയുടെ ഒരു ഭാഗമാക്കി മാറ്റിയത് BC 63. അതിനുശേഷം ഉള്ള ചരിത്രം വാസ്തവത്തിൽ റോമാ ഭരണവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. ആഭ്യന്തര കലാപങ്ങൾ പലതുണ്ടായി. അവസാനം BC 37 ഹെറോദേസ് മഹാരാജാവ് എന്നറിയപ്പെടുന്ന ഹെറോദേസ് റോമൻ സെനറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി പലസ്തീനയിൽ രാജാവാകുന്നത്. 37 മുതൽ BC 4 വരെ ഹെറോദേസ് മഹാരാജാവ് പലസ്തീന ഭരിച്ചു റോമിൻ്റെ ഒരു സാമന്തനായി. ഈ കാലഘട്ടത്തിലാണ് യേശു ഭൂജാതനാവുക. BC 4 ഹെറോദേസ് മരിക്കുന്നതിന് മുമ്പേ യേശു ജനിച്ചു എന്ന് നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കാം. കാരണം ഹെറോദേസിൻ്റെ കാലത്തെ ശിശുവധത്തെക്കുറിച്ചൊക്കെ സുവിശേഷന്മാർ പറയുന്നുണ്ടല്ലോ, പ്രത്യേകിച്ചും മത്തായി സുവിശേഷം. BC 63 മുതൽ പലസ്തീനായുടെ ചരിത്രത്തിൽ റോമക്കാർ ഇടപെടാൻ തുടങ്ങി. അതുകൊണ്ട് റോമാ ചരിത്രവുമായി അല്പം ബന്ധപ്പെട്ട് നമ്മൾ ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉപകാരപ്രദമാകും എന്ന് ഞാൻ കരുതുന്നു. BC 753 റോമ പട്ടണം സ്ഥാപിക്കപ്പെട്ടത്. റോമുളൂസ് റേമൂസ് എന്ന് പറയുന്ന രണ്ട് സഹോദരന്മാർ, അവരെ ഒരു വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയ അവരെ ഒരു വനാന്തരത്തിൽ എവിടെയോ ഒരു ചെന്നായ പാലൂട്ടി വളർത്തിയെന്നാണ് ഇതിഹാസം പറയുക, ഐതിഹ്യം. ഇപ്പോൾ ചെന്നായുടെ മക്കളായി വളർന്ന റോമുളൂസിൻ്റെ റേമൂസും കൂടിയാണ് ടൈബർ നദിയുടെ കിഴക്കേ തീരത്ത് റോമാ പട്ടണം സ്ഥാപിച്ചത് എന്ന് ഐതിഹ്യം പറയുന്നു. 753 ആരംഭിച്ച റോമ ഒരു വലിയ സാമ്രാജ്യശക്തിയായി മാറുന്നത് BC 1 നമ്മുടെ ചരിത്രം നമുക്ക് ജൂലിയസ് സീസറിൽ ആരംഭിക്കാം. ജൂലിയസ് സീസറിൻ്റെ മരണത്തോടുകൂടി BC 44 ജൂലിയസ് സീസർ സെനറ്റ് അംഗങ്ങളുടെ കഠാരയ്ക്കിരയായിത്തീരുക. തൻ്റെ ഉറ്റ സുഹൃത്തുക്കളെന്ന് വിചാരിച്ചിരുന്ന ബ്രൂട്ടസും കാഷ്യസും മറ്റ് സഹപ്രവർത്തകരും ചേർന്ന് അദ്ദേഹത്തെ നിഷ്കരണം കൊല ചെയ്തു. തുടർന്നുണ്ടായത് വലിയൊരു ആഭ്യന്തര കലാപമാണ് റോമിൽ. ഏകദേശം 14 വർഷത്തോളം നീണ്ടുനിന്നു ഈ ആഭ്യന്തര കലാപം. ജൂലിയസ് സീസറിൻ്റെ ദത്തുപുത്രനായ ഒക്ടേവിയനാണ് ഈ കലാപത്തിന് ഒരു അറുതി വരുത്തിയത്. ദത്തുപുത്രനായ ഒക്ടേവിയനും സൈന്യാധിപനായ മാർക്ക് ആൻ്റണിയും കൂടി ആദ്യമേ ശത്രുക്കളെ പരാജയപ്പെടുത്തി. അവസാനം മാർക്ക് ആൻ്റണിയും ഒക്ടേവിയനും തമ്മിൽ ശത്രുതയിലായി. ഒക്ടേവിയൻ കിഴക്കിൻ്റെ ഭരണാധിപനായിരുന്നു. കിഴക്കൻ സാമ്രാജ്യത്തിൽ ഭരണം നടത്തിയിരുന്ന മാർക്ക് ആൻ്റണി ഈജിപ്തിലെ ക്ലയോപാട്രയുമായി സ്നേഹബന്ധത്തിലാവുകയും രാജഭരണത്തെക്കാൾ കൂടുതൽ ഈ സ്നേഹബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ റോമിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അവസാനം ഒക്ടേവിയനും മാർക്ക് ആൻ്റണിയും തമ്മിൽ ശത്രുതയിലായി. അവരുടെ യുദ്ധം ഏകദേശം 5 വർഷത്തോളം നീണ്ടു നിന്നു. BC 30 മാർക്ക് ആൻ്റണിയുടെയും ക്ലയോപാട്രയുടെയും സംയുക്ത സൈന്യത്തെ ഒക്ടേവിയൻ്റെ സൈന്യം പരാജയപ്പെടുത്തിയത്. BC 30 ഒക്ടേവിയൻ റോമിൻ്റെ ചോദ്യം ചെയ്യപ്പെടാത്ത അനുശേച്യ നേതാവായി അംഗീകരിക്കപ്പെട്ടു. BC 27 അദ്ദേഹത്തെ റോമൻ സെനറ്റ് അഗസ്റ്റസ് അഥവാ ദിവ്യൻ എന്ന സ്ഥാനപ്പേര് നൽകി ബഹുമാനിച്ചു. അദ്ദേഹം റോമിൻ്റെ ചക്രവർത്തിയായിത്തീർന്നു. ഈ അഗസ്റ്റസ് സീസറിൻ്റെ കാലത്താണ് യേശു ജനിക്കുക. അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പനയനുസരിച്ചാണ് പലസ്തീനായ ഗലീലയിലെ നസറത്തിൽ നിന്ന് യൂദയായിലെ ബെത്ലഹമിലേക്ക് യേശുവിൻ്റെ മാതാപിതാക്കന്മാരായ ജോസഫും മറിയവും യാത്ര ചെയ്യേണ്ടി വരിക. ഒക്ടേവിയൻ്റെ ഭരണത്തെക്കുറിച്ചുകൂടി ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. ആഭ്യന്തര കലാപത്തിൽപ്പെട്ട് തകർന്നുകൊണ്ടിരുന്ന റോമാ സാമ്രാജ്യത്തെ ഒരു സാമ്രാജ്യമാക്കി വളർത്തിയെടുത്തത്, ദേശത്ത് സമാധാനം സ്ഥാപിച്ചത് ഒക്ടേവിയനാണ്. ഏതാണ്ട് 40 വർഷത്തിലേറെ ദീർഘിച്ചു അദ്ദേഹത്തിൻ്റെ ഭരണം. BC 27 മുതൽ AD 14 വരെ ഔദ്യോഗികമായ ഭരണം. BC 44 മുതൽ തന്നെ സീസറിൻ്റെ മരണത്തിന് തൊട്ടു പിന്നാലെ അധികാരത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങിയതാണ് ഒക്ടേവിയൻ. ഒക്ടേവിയൻ്റെ ഭരണകാലത്ത് അതിൻ്റെ റോമൻ മഹത്വം അതിൻ്റെ ഉച്ചകോടിയിലെത്തിയ സാഹചര്യത്തിൽ 70 ലീജിയൻ സൈനികരുണ്ടായിരുന്നു റോമിന്. ഒരു ലീജിയൻ എന്ന് പറയുമ്പോൾ ഏകദേശം 15,000 പടയാളികൾ ഉൾക്കൊള്ളുന്ന ഒരു സേനാവിഭാഗമാണ്. അതിൽ 6,000 കാലാൾപ്പടകളുണ്ടാകും, റോമക്കാർ തന്നെയായ കാലാൾപ്പടകൾ. ആ കൂട്ടത്തിൽ വേറെയുമുണ്ട്, അശ്വാരൂഢരായ സൈന്യങ്ങൾ, കുതിരപ്പടയാളികൾ, തേർപ്പടയുണ്ടാവും. കുന്തവും വാളുമെന്തുന്ന കാലാൾപ്പടയുടെ പുറമെ അമ്പും വില്ലും ഉപയോഗിക്കുന്ന സൈന്യങ്ങളുണ്ട്, കവണക്കാരുണ്ട്. ഇപ്പോൾ വിവിധങ്ങളായ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന, വിവിധങ്ങളായ യാത്രാ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന സൈനികരെല്ലാവരും കൂടി കൂടി ചേരുമ്പോൾ ഏകദേശം 15,000 പേരാണ് ഒരു ലീജിയനിലുള്ളത്. അങ്ങനെ ഉള്ള 70 ലീജിയൻ പടയാളികൾ ഒക്ടേവിയൻ്റെ ഭരണകാലത്തുണ്ടായിരുന്നു. റോമാ സാമ്രാജ്യം വികസിച്ചു. ആ രാജ്യത്തിൻ്റെ അതിർത്തികൾ നമുക്ക് മാപ്പിൽ കാണാവുന്നതുപോലെ പടിഞ്ഞാറ് മധ്യധരണാഴി മുതൽ കിഴക്ക് യൂഫ്രട്ടീസ് നദി വരെയും വടക്ക് ബ്രിട്ടൻ മുതൽ തെക്ക് ഈജിപ്റ്റ് വരെയും നീണ്ടു നിന്നു. മധ്യധരണാഴിയും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ മുഴുവനും ഈ സാമ്രാജ്യത്തിൻ്റെ കീഴിലായി. ഒക്ടേവിയൻ്റെ മരണത്തിന് ശേഷം വീണ്ടും സാമ്രാജ്യം വികസിക്കുകയുണ്ടായി. ഒക്ടേവിയൻ്റെ മരണത്തിന് ശേഷം അത് രാജാക്കന്മാർ, പ്രത്യേകിച്ചും ട്രാജൻ്റെ ഭരണകാലത്താണ് റോമ അതിൻ്റെ മഹത്വത്തിൻ്റെ ഉച്ചകോടിയിലെത്തിയത്. ട്രാജൻ്റെ ഭരണം 98 മുതൽ 117 വരെ ഉള്ള കാലഘട്ടമായിരുന്നു AD. അന്ന് 120 ലീജിയൻ സൈന്യങ്ങൾ റോമിനുണ്ടായിരുന്നു അത്രേ. 35 പ്രവിശ്യകളായി. ലോകം വന്നുവരെ കണ്ടതിൽ ഏറ്റവും വലിയ സാമ്രാജ്യമായി റോമാ സാമ്രാജ്യം. റോമാ സാമ്രാജ്യം ഒക്ടേവിയൻ്റെ കാലത്ത് സമാധാനം സ്ഥാപിച്ചു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. പാക്സ് റൊമാന അഥവാ റോമൻ സമാധാനം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ആഭ്യന്തര കലാപത്തിന് അറുതി വരുത്തി വലിയ രാജവീഥികൾ നിർമ്മിച്ച് റോം മുതൽ യൂഫ്രട്ടീസ് വരെയുള്ള പ്രദേശങ്ങളിലേക്ക് കടന്നു പോകാനായി വലിയ രാജവീഥികൾ. അവിടെ നിരന്തരം പട്ടാളം റോന്തു ചുറ്റുമായിരുന്നു ശത്രുക്കളുടെ, പ്രത്യേകിച്ചും കള്ളന്മാരുടെ ശല്യത്തിൽ നിന്ന് റോഡുകളെ സൂക്ഷിക്കാനായി. റോമിൽ നിന്ന് പുറപ്പെടുന്ന 4 ദിക്കിലേക്കും പോകുന്ന വലിയ വിശാലമായ വഴികൾ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. കരമാർഗമുള്ള യാത്ര മാത്രമല്ല, നാവികസേനയും ഉണ്ടായിരുന്നു റോമിന്. കപ്പൽ മാർഗം റോമിൻ്റെ പല ഭാഗങ്ങളിലേക്കും പ്രവിശ്യകളിലേക്കും പോകാനായിട്ട് സാധിക്കുമായിരുന്നു. കടൽക്കള്ളന്മാരുടെ ശല്യത്തിൽ നിന്നും ഈ കടലുകളെ സ്വതന്ത്രമാക്കിയതും ഒക്ടേവിയൻ്റെ ഭരണകാലത്താണ്. ഇതോടൊപ്പം സംസാര ഭാഷ പൊതുവെ ഗ്രീക്ക് ഭാഷയായിത്തീർന്നു. അത് അലക്സാണ്ടറിൻ്റെ ഒരു വലിയ നേട്ടമാണ്. യവന സംസ്കാരം അഥവാ ഗ്രീക്ക് സംസ്കാരം പാശ്ചാത്യ ദേശത്തെ ഒന്നിപ്പിച്ച സാഹചര്യത്തിൽ ഒക്ടേവിയൻ്റെ ഭരണം വന്നപ്പോൾ സംസാര ഭാഷയായി ഈ ദേശങ്ങൾക്കെല്ലാം ഒരേ ഭാഷയുണ്ടായി, ഗ്രീക്ക് ഭാഷ. ഇങ്ങനെ പൊതുവേ സമാധാനം, രാജ്യങ്ങൾ തമ്മിൽ ഐക്യം, എവിടെയും പോകാം എന്നൊരു നിലപാട്, യാത്രാ സൗകര്യങ്ങൾ, ഇതെല്ലാം ഒക്ടേവിയൻ്റെ ഭരണത്തിൻ്റെ സംഭാവനയായിട്ടാണ് ചരിത്രകാരന്മാർ കണക്കാക്കുക. ഇങ്ങനെ സുവിശേഷം സ്വീകരിക്കാനായിട്ട് ലോകത്തെ ഒരുക്കിയ ഒരു വ്യക്തിയായി ഒക്ടേവിയനെ കാണാൻ സാധിക്കും. റോമ ഭരണത്തിൻ്റെ പ്രത്യേകതകൾ പലസ്തീനാൽ എങ്ങനെയാണ് എങ്ങനെയാണ് അനുഭവപ്പെട്ടത്, അത് നമ്മൾ അടുത്ത പ്രഭാഷണത്തിന് വിഷയമാകുന്നതാണ്. അത് നമ്മൾ പിന്നീട് കാണാം. തൽക്കാലം നമുക്ക് പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ വരവിന് വേണ്ടി അങ്ങ് അനേകം വ്യക്തികളെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും വഴിയൊരുക്കാൻ അവരിലൂടെ അവിടുന്ന് കനിവുണ്ടാവുകയും ചെയ്തു. അറിഞ്ഞോ അറിയാതെയോ ലോക ജനതകളും അവരുടെ നേതാക്കന്മാരും കർത്താവായ അങ്ങയെ സ്വീകരിക്കാനായി ലോകത്തെ ഒരുക്കുകയായിരുന്നു. കർത്താവ്, ഇന്നും ഹൃദയങ്ങളെ ഒരുക്കാനായി അങ്ങ് അനേകരെ തിരഞ്ഞെടുക്കുന്നു. ഈ ശുശ്രൂഷയും അതുപോലെ അനേകരിലേക്ക്, അനേകരുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങയെ സ്വീകരിക്കാൻ ഒരുക്കുന്ന ഒരു പാതയാക്കി മാറ്റണമേ. കർത്താവേ, കർത്താവായ യേശുവേ, അങ്ങയെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായിട്ട് പറയാൻ അവിടുന്ന് കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അമ്മേ.